إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان ملا സഹോദരങ്ങളെ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകിയിരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് റമദാൻ മാസത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി. റമദാനിന്റെ ഏതാനും ദിനരാത്രികൾ നമ്മളിൽ നിന്ന് വിടപറഞ്ഞു. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. സഹോദരങ്ങളെ, റമദാനിന്റെ കഴിഞ്ഞ 3 ദിവസങ്ങൾ നാം ഓരോരുത്തരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ എന്ത് നേട്ടങ്ങളാണ് കരസ്ഥമാക്കിയത്? റമദാനിന് മുമ്പുള്ള മാസങ്ങളും നമ്മൾ ജീവിച്ചിരുന്നു. ആ മാസങ്ങളെക്കാളും വ്യത്യസ്തമായി എന്ത് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ റമദാൻ തുടങ്ങിയതിനു ശേഷം വന്നിരിക്കുന്നത്? അതല്ല മറ്റിതര മാസങ്ങൾ എങ്ങനെയാണോ ചെലവഴിക്കുന്നത്, അതുപോലെയാണോ റമദാൻ മാസവും നാം ചെലവഴിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈമാനിൽ ഇപ്പോഴും ബലഹീനതയുണ്ട്, ഈമാനിൽ കുറവുകളുണ്ട്. അതല്ല, പരിശുദ്ധമായ റമദാൻ മാസം തുടങ്ങിയത് മുതൽ നമ്മുടെ ഈമാനിന് മാറ്റമുണ്ട് എങ്കിൽ, അള്ളാഹുവുമായിട്ട് ബന്ധം കൂടുതൽ സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ റമദാൻ മുഖേന നമുക്ക് ഉപകാരമുണ്ടായിട്ടുണ്ട്. ചില ആളുകൾ റമദാൻ മാസം അവരിലേക്ക് പ്രവേശിച്ചാലും മറ്റിതര മാസങ്ങളിലാണെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ നോമ്പുകൊണ്ട് എന്തുപകാരമാണ് അവർക്കുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതഷ്. എത്രയോ ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, അവരുടെ നോമ്പിലൂടെ അവർക്ക് ലഭിക്കുന്നത് വിശപ്പും ദാഹവും മാത്രമാണ്. രാവിലെ ഫജ്ർ മുതൽ, ഫജറിന്റെ ബാങ്കിന്റെ സമയം പ്രവേശിച്ചത് മുതൽ മഗ്‌രിബിന്റെ സമയം വരെ അവൻ വിശപ്പ് സഹിക്കുന്നു, അവൻ ദാഹം സഹിക്കുന്നു, അവൻ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. പക്ഷേ അവന്റെ നോമ്പിലൂടെ പ്രത്യേകിച്ചൊരു ഉപകാരവും അവനില്ല. വറുബ്ബ ഖായിമിൻ, എത്രയോ ആളുകൾ റമദാൻ മാസത്തിൽ നിസ്കരിക്കുന്നു, രാത്രി ഇമാമിന്റെ കൂടെ തറാവീഹ് നിസ്കരിക്കുന്നു. വലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവൻ രാത്രിയിൽ ഉറക്കൊഴിവാക്കിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ അവന് കേവലം ലഭിക്കുന്നത് ഉറക്കൊഴിവാക്കുക എന്ന പ്രവർത്തനം മാത്രമാണ്. അതിനപ്പുറം അവന്റെ നോമ്പിലൂടെയോ അവന്റെ നൃത്തത്തിലൂടെയോ അവന് ഒരു ഉപകാരവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഹദീസുകളൊക്കെ നാം കേൾക്കുമ്പോൾ നാം ചിന്തിക്കുക, നമ്മളിൽ നിന്ന് ഏകദേശം 3-4 ദിവസങ്ങൾ കഴിഞ്ഞു, 4 ദിവസം തറാവീഹ് നിസ്കരിച്ചു, 3 ദിവസം നോമ്പ് അനുഷ്ഠിച്ചു, എന്ത് മാറ്റമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്? എന്ത് മാറ്റമുണ്ടായി? ഈ നോമ്പിലൂടെ റബ്ബ് എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഫലം, അള്ളാഹു എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എത്രത്തോളം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു? നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണപാനീയങ്ങൾ 30 ദിവസത്തിൽ ഒഴിവാക്കിക്കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കാനല്ല അള്ളാഹു നോമ്പ് നമുക്ക് നിശ്ചയിച്ചു തന്നത്. അങ്ങനെ ഒരു 30 ദിവസം തള്ളി നീക്കാനല്ല, അതിനാണെങ്കിൽ എല്ലാവർക്കും സാധിക്കും. എല്ലാവർക്കും സാധിക്കും 30 ദിവസം രാവിലെ ഫജ്ർ മുതൽ വൈകുന്നേരം മഗ്‌രിബ് വരെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കാൻ എല്ലാവർക്കും സാധിക്കും. അതിനപ്പുറം അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. സൂറത്തുൽ ബഖറയിലെ 183-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, കുതിബ അലൈക്കുമുസ് സിയാം, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചുപോയ സമുദായങ്ങൾക്കും അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി. നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരേ ഒരു ലക്ഷ്യം, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ തഖ്വയുണ്ടാകാൻ. നിങ്ങൾക്ക് തഖ്വയുണ്ടാകാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. അതല്ലാതെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ നിങ്ങളിങ്ങനെ ജീവിതത്തിൽ ഒരു മാസം മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി വെറുതെ ഇങ്ങനെ നടക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ തഖ്വയുണ്ടാക്കിയെടുക്കാൻ, എത്രത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ തഖ്വ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി, എന്ത് മാറ്റമുണ്ടായി. സാധാരണ ഖുതുബയിൽ വന്നിരുന്ന് ഖുതുബ കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകും, അതിനുശേഷം നമ്മുടെ സാധാരണ ജീവിതം എന്നത് മാറ്റി നമ്മൾ ഇന്ന് ചിന്തിക്കുക, സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ എന്റെ ജീവിതത്തിൽ ഈ റമദാൻ മുഖേന എന്ത് മാറ്റമുണ്ടായി, എത്രത്തോളം തഖ്വ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചു. തൽഖ ബിൻ ഹബീബ് റഹിമഹുല്ല പറയുന്നു, അത്തഖ്വ തഖ്വ എന്ന് പറഞ്ഞാൽ അൻ തഅമല ബിതാഅത്തില്ലാഹി അലാ നൂരിൻ മിൻ അല്ലാഹ് തർജു സവാബല്ലാഹ്. അള്ളാഹു നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ, നിന്നോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കലാണ് തഖ്വ. വഅൻത തറുക മഅസിയത അല്ലാഹി അലാ നൂരിൻ മിൻ അല്ലാഹ് തഖാഫു ഇഖാബ അല്ലാഹ്. ഞാൻ ഒരു ഹറാം ചെയ്യുമ്പോൾ, ഒരു ഹറാം കേൾക്കുമ്പോൾ, ഒരു ഹറാം കാണുമ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്റെ റബ്ബിന്റെ ശിക്ഷയെ ഞാൻ ഭയക്കുന്നതാണ് തഖ്വ എന്ന് തൽഖ ബിൻ ഹബീബ് റഹിമഹുല്ല പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, എത്രത്തോളം ഈ ഒരു സ്വഭാവ ഗുണം, എത്രത്തോളം തഖ്വ എന്ന് പറയുന്ന മഹത്തായ ഈ ഒരു വിശേഷണം നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. റമദാനിന് മുമ്പ് മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയുന്നവരാണെങ്കിൽ, ഗീബത്ത് പറയുന്നവരാണെങ്കിൽ, നമീമത്ത് പറയുന്നവരാണെങ്കിൽ, കൂടിയിരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ, ഈ റമദാൻ തുടങ്ങിയ ശേഷം നിന്റെ ജീവിതത്തിൽ അത് നീ ഒഴിവാക്കിയിട്ടുണ്ടോ? നിന്റെ മാതാവിനെ, നിന്റെ മാതാവ് നിന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അത് നീ ധിക്കരിക്കുന്നവരാണെങ്കിൽ, ഈ റമദാൻ തുടങ്ങിയത് മുതൽ നിന്റെ ജീവിതത്തിൽ ആ വിഷയത്തിൽ മാറ്റമുണ്ടോ? നീ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണെങ്കിൽ, ഈ റമദാൻ തുടങ്ങിയത് മുതൽ അത് ഉയർത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? നീ താടി വടിച്ചു നടക്കുന്നവനാണെങ്കിൽ, ഈ റമദാൻ തുടങ്ങിയത് മുതൽ നിന്റെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ താടി നിന്റെ മുഖത്തുണ്ടോ? ഇങ്ങനെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളും നാം ചിന്തിക്കുക, എത്രത്തോളം തഖ്വ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, 30 ദിവസത്തിൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി ഇങ്ങനെ ഒരു മാസം ഒരു ലക്ഷ്യവുമില്ലാതെ തള്ളിത്തീർക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വതആല റമദാൻ എന്ന് പറയുന്ന ഒരു മാസം നമുക്ക് നിശ്ചയിച്ചു തന്നത്. മറിച്ച് തഖ്വ എന്ന് പറയുന്ന ലക്ഷ്യം, തഖ്വ എന്ന് പറയുന്ന ആ ഒരു വിഷയം നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കാനാണ്. ഒരു ഉമ്മ തന്റെ മകനെ വീട്ടിൽ നിന്ന് കടയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മകനോട് ആദ്യം പറയും, ഇന്ന സാധനം വാങ്ങിയിട്ട് വരണം, നീ പോകുമ്പോൾ സൂക്ഷിക്കണം. വീണ്ടും വീട്ടിൽ നിന്ന് മകൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡോറിന്റെ അടുത്തെത്തിയാൽ ഉമ്മ വീണ്ടും പറയും, മകനെ സൂക്ഷിക്കണം. വീണ്ടും ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഉമ്മ പറയും, മകനെ റോഡ് മുറിച്ചു കടക്കുമ്പോൾ സൂക്ഷിക്കണം. ഇങ്ങനെ ഒരു ഉമ്മ തന്റെ മകനോട് കാണിക്കുന്ന വാത്സല്യത്തെക്കാളും ആവർത്തിച്ച് 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 പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക. അവൻ കാണുന്നുണ്ട് എന്ന ബോധമുണ്ടാവുക, അവൻ കേൾക്കുന്നു എന്ന ബോധമുണ്ടാവുക. തെറ്റുകൾ ചെയ്യുമ്പോൾ നിന്റെ റബ്ബ് നിന്നെ കാണുന്നു എന്ന ബോധം, നന്മകൾ ചെയ്യുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് പ്രതിഫലം നൽകുമെന്ന ബോധം നിന്റെ ജീവിതത്തിൽ സദാസമയം ഉണ്ടാകണം. അതിനുള്ള മദ്രസയാണ് തഖ്വ, അതിനുള്ള മദ്രസയാണ് റമദാൻ. ഈ റമദാനിലൂടെ തഖ്വ എന്ന് പറയുന്ന സ്വഭാവ ഗുണം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതാണ് സകല ഉമ്മത്തിനോടും അല്ലാഹു കൽപ്പിച്ചത്. സകല ജനങ്ങളോടും ലോകത്തിന്റെ തുടക്കം മുതൽ ലോക അവസാനം വരെ വരുന്ന എല്ലാവരോടും അല്ലാഹു പറഞ്ഞ കാര്യം, ജീവിതത്തിൽ തഖ്വയുള്ളവരാവുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ 131-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയാകും അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജനങ്ങൾ, വേദക്കാർ, ജൂതന്മാർ, ക്രൈസ്തവ സമുദായം, അവരോടും നിങ്ങളോടും അല്ലാഹുവിന് പറയാനുള്ളത് ഒരേ കൽപ്പനയാണ്, അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവൻ പറഞ്ഞതുപോലെ ജീവിക്കണം. ഇതാണ് അല്ലാഹുവിന് എല്ലാവരോടും പറയാനുള്ളത്. വഇൻ തക്ഫറു, ഇനി നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടും തഖ്വയില്ലാതെ ഹറാമുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കി തോന്നിവാസിയായി നീ ജീവിക്കുകയാണെങ്കിൽ, വഇൻ തക്ഫറു, നീ അങ്ങനെ ജീവിച്ചാൽ, ഫഇന്നലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതിന്റെ ഉടമസ്ഥൻ, അതിന്റെ അധിപൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. നീ അവനെ ധിക്കരിച്ചതുകൊണ്ടോ, നീ അവനെ അനുസരിച്ചതുകൊണ്ടോ അല്ലാഹുവിന്റെ ഖജനാവ് അളവിൽ ഒരു ഏറ്റക്കുറച്ചിലും വരാൻ സാധ്യതയില്ല, ഒരു ഏറ്റക്കുറച്ചിലും വരികയില്ല. നീ ചെയ്താൽ അതിന്റെ പ്രതിഫലം നിനക്കാണ്, നീ ഒഴിവാക്കിയാൽ അതിന്റെ പ്രയാസവും നിനക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, റമദാൻ മാസം നമ്മിലേക്ക് പ്രവേശിച്ചു, എത്രത്തോളം തഖ്‌വ ആർജിച്ചെടുത്തു. തഖ്‌വ എന്ന് പറഞ്ഞാൽ പുറം മോടി പോലെ നമ്മൾ പറഞ്ഞു നടക്കുന്ന ഒരു സംസാരമല്ല, മറിച്ച് ജീവിതത്തിൽ അതിന്റെ മാറ്റമുണ്ടാകണം. ജീവിതത്തിൽ അതിന്റെ മാറ്റമുണ്ടാകണം. നന്മ ചെയ്യുമ്പോൾ കൂടുതൽ താല്പര്യം, റബ്ബിന്റെ പ്രതിഫലത്തോടുള്ള ആഗ്രഹം, തിന്മ ചെയ്യുമ്പോൾ ഞാൻ ധിക്കരിക്കുന്നത് എന്റെ റബ്ബിനെയല്ലേ എന്ന ഉത്തമ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, പ്രവാചകൻ എന്നോട് പറഞ്ഞു, അന്നത് കേട്ടത് അബൂ ദർ ആണെങ്കിൽ ഇന്ന് കേൾക്കുന്ന എന്റെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന നസീഹത്ത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, സഹോദര എവിടെയായിരുന്നാലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, എവിടെയായിരുന്നാലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിന്റെ കച്ചവടത്തിലാവട്ടെ, നിന്റെ വീട്ടിലാവട്ടെ, നിന്റെ നാട്ടിലാവട്ടെ, നിന്റെ സുഹൃത്തുക്കളുടെ കൂടെ ആവട്ടെ, ആരുടെ കൂടെയാണെങ്കിലും ഇത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ പേടിക്കുക. അഥവാ ഈമാനിന്റെ ദൗർബല്യം കാരണം എന്തെങ്കിലും തെറ്റുകൾ ജീവിതത്തിൽ വന്നാൽ ഉടനെ നന്മ ചെയ്തുകൊണ്ട് തിന്മയെ മായ്ച്ചു കളയുക. ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ നീ പെരുമാറാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. സഹോദരങ്ങളെ, തഖ്‌വ നാം ജീവിതത്തിൽ നേടിയെടുക്കണം, അതിന് നാം പരിശ്രമിക്കുക. തഖ്‌വ ജീവിതത്തിൽ നേടിയെടുക്കാൻ നാം പരിശ്രമിക്കുക. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു എന്നെ കാണുന്നില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇന്ന് പല ആളുകളും സൃഷ്ടികളുടെ തൃപ്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള കാരണം എന്താണ്? അല്ലാഹു കാണുന്നു എന്ന ബോധം അവരുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്തെങ്കിലും നന്മ ചെയ്യാൻ അവരോട് പറഞ്ഞാൽ, എന്തെങ്കിലും വിഷയം അവരോട് പറഞ്ഞു കൊടുത്താൽ അവൻ പറയും, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്റെ കുടുംബക്കാരാണ്, എന്റെ വീട്ടുകാരാണ്, എന്റെ കച്ചവടമാണ്, ദുനിയാവിൽ എനിക്കുള്ള എന്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള നിലയും വിലയുമാണ് എന്നൊക്കെ പല ആളുകളും പറഞ്ഞുകൊണ്ട് പിന്മാറുന്നത് കാണാം. എന്തുകൊണ്ടാണ്? അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം മനസ്സിൽ വേണ്ടതുപോലെയില്ല, റബ്ബിനെ സംബന്ധിച്ചുള്ള ബോധം വേണ്ടതുപോലെയില്ല. അതാണ് സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലും ഒരു വ്യക്തിയും നമ്മെ കാണുന്നില്ലെങ്കിലും, ഒരാളും നമ്മെ കാണുന്നില്ലെങ്കിലും, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാണുന്നുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല പറയാറുണ്ടായിരുന്നു, ഇദാ മാ ഖലൗത ദഹ്റ ഫലാ തഖുൽ ഖലൗത വലക്കിൻ ഖുൽ അലയ്യ റഖീബ വലാ തഹ്സബന്ന അല്ലാഹ യഗ്ഫുലു സാഅത വലാ അന്ന മാ യഖ്ഫാ അലൈഹി യഗീബ. നീ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരിക്കലും കരുതരുത് ഒരാളും നിന്നെ കാണുന്നില്ല എന്ന്. ഒരാളും നിന്നെ കാണാത്ത ഒരു സ്ഥലം നിനക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ സാധ്യമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നിന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നിന്റെ നഫ്സിൽ ഒരു തോന്നലുണ്ടാവരുത് ആരും നിന്നെ കാണുന്നില്ല എന്ന്. ഏത് സാഹചര്യത്തിലാണെങ്കിലും റബ്ബുൽ ഇസ്സത്തിന്റെ മുറാഖബത്ത്, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് റമദാൻ മാസം. അതല്ലാതെ 30 ദിവസങ്ങൾ കേവലം തള്ളി നീക്കാനല്ല, മറിച്ച് തഖ്‌വ എന്ന് പറയുന്ന ഈ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഇമാം അബൂ മുഹമ്മദ് അബ്ദുല്ലാഹിൽ ഖഹ്താനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറയുന്നതായി കാണാം, ഇദാ മാ ഖലൗത ബിരീബതിൻ ഫീ ളുൽമതിൻ വന്നഫ്സു ദാഇയതുൻ ഇലാ തുഗ്യാനി ഫസ്ഹി മിൻ നളറിൽ ഇലാഹി വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖ അള്ളാമ യറാനി. നീ ഒറ്റയ്ക്കൊരു സ്ഥലത്തിരിക്കുമ്പോൾ നിന്റെ മനസ്സ് നിന്നോട് തിന്മകൾ ചെയ്യാൻ വേണ്ടി മന്ത്രിക്കുമ്പോൾ, പാപങ്ങൾ ചെയ്യാൻ വേണ്ടി നിന്റെ മനസ്സ് നിന്നോട് പറയുമ്പോൾ, ആര് കാണുന്നില്ല എങ്കിലും നിന്റെ സുഹൃത്തുക്കൾ അടുത്തില്ല, നിന്റെ വീട്ടുകാരില്ല, നാട്ടുകാരില്ല, നീ ഒറ്റയ്ക്കാണ്, എത്ര വലിയ പാപം ചെയ്താലും ഒരാളും കാണാനില്ല, കൂരാ കൂരിരുട്ടാണ്, ഈ ഒരു സാഹചര്യത്തിൽ നീ തെറ്റ് ചെയ്യാൻ വേണ്ടി നിന്റെ മനസ്സ് മന്ത്രിക്കുമ്പോൾ, ആകാശത്തിന്റെ മുകളിൽ, അർശിന്റെ മുകളിൽ നിന്നെ നോക്കിക്കാണുന്ന ഒരു റബ്ബുണ്ട് എന്ന ബോധം നിന്നെ ലജ്ജയിലാക്കട്ടെ എന്ന് ഇമാം ഖഹ്താനി റഹിമഹുള്ള പറയുന്നു. ഇന്നല്ലദീ ഖലഖ ളലാമ യറാനി, അങ്ങനെ നിന്റെ മനസ്സ് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മന്ത്രിക്കുമ്പോൾ നഫ്സിനോട് പറഞ്ഞു കൊടുക്കുക, ആര് കാണുന്നില്ലെങ്കിലും ഇരുട്ടിന്റെ മറവിൽ എന്തും ചെയ്യാൻ എന്ന തോന്നൽ എന്റെ മനസ്സിൽ പിശാജ് ഉണ്ടാക്കുമ്പോഴും ഇന്നല്ലദീ ഖലഖ ളലാം, ഈ ഇരുട്ടിനെ പടച്ചവൻ ആരാണോ, ഈ ഇരുട്ടിനെ സൃഷ്ടിച്ചവൻ ആരാണോ, അവൻ കാണാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ എന്ത് പറഞ്ഞാലും, ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എന്ത് മനസ്സിൽ കരുതിയാലും അതൊക്കെ അറിയുന്ന ഇരുട്ടിനെയും പകലിനെയും ആകാശഭൂമികളെയും എല്ലാവിധ വസ്തുക്കളെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് കാണുന്നുണ്ട് എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് റമദാനിന്റെ ലക്ഷ്യം, അതാണ് റമദാനിന്റെ ലക്ഷ്യം. ഈ ഒരു മാസത്തിൽ തഖ്വ എന്ന് പറയുന്ന ഈ ഒരു ആശയം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത് ശേഷിക്കുന്ന 11 മാസം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലാതെ റമദാനിന് മുമ്പ് ജീവിച്ചതുപോലെ ഈ മാസവും നാം ജീവിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, എന്താണ് റമദാൻ മാസത്തിന്റെ ഉദ്ദേശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വല്ലാ ബിനാ റസൂലുള്ളാഹ്, അതിനുശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇമാമായി നിസ്കരിച്ചു. ثم اقبل علينا بوجهه, അതിനുശേഷം പ്രവാചകൻ നമ്മുടെ നേരെ തിരിഞ്ഞിരുന്നു. ഫവഅദന മൗഇദത ബലീഗ, സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപദേശം നൽകി. ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്, നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി, ഹൃദയം പേടിക്കാൻ തുടങ്ങി, റബ്ബിനെ കുറിച്ചുള്ള ഭയഭക്തിയാൽ മനസ്സിന് പേടിയായി. ഫഖാല ഖായിലുൻ, ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇദതു മുവദ്ദിഅ, പ്രവാചകരെ താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന, താങ്കൾ നമ്മളിൽ നിന്ന് വേർപിരിയാൻ പോകുന്ന ഒരു സന്ദേശം പോലെയുണ്ടല്ലോ. ഔസിന, പ്രവാചകരെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ താങ്കൾ നമുക്കിടയിൽ ഇല്ല എങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ, സ്വർഗീയ ആരാമങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് വസീയത്ത് തരണം, നസീഹത്ത് നൽകണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കാൻ, തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് വസീയത്ത് നൽകുന്നു. ഈ ഒരു വസീയത്ത് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് വിജയിക്കാം. നമ്മുടെ മകനെ കോളേജിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, നമ്മുടെ കുട്ടിയെ എവിടെയെങ്കിലും പഠിക്കാൻ വേണ്ടി അയക്കുമ്പോൾ, ഇന്നത്തെ സമ്പ്രദായം അങ്ങനെയാണല്ലോ, മെഡിക്കൽ പഠിക്കാൻ, എഞ്ചിനീയറിംഗ് പഠിക്കാൻ ദൂരെ സ്ഥലങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയക്കും. അയക്കുമ്പോൾ പറയും, മകനെ കയ്യിൽ വിദേശത്തേക്ക് പോകുന്നവനാണെങ്കിൽ പാസ്പോർട്ട് എടുത്തിനോ, ടിക്കറ്റ് എടുത്തിനോ, നിന്റെ കയ്യിൽ പൈസയുണ്ടോ, നിനക്ക് ആവശ്യങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ സമ്പത്തുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കും. ആ സാഹചര്യത്തിൽ, മകനെ നീ അള്ളാഹുവിനെ പേടിക്കണം, നിന്റെ യാത്രയിൽ ഒരു ഹറാമിലേക്ക് നീ നോക്കരുത്, ഒരു ഹറാമ് നീ ഭക്ഷിക്കരുത്, ഒരു ഹറാമ് നീ കാണരുത്, ഒരു ഹറാമായ ബന്ധം ജീവിതത്തിൽ അരുത് എന്ന് പറയുന്ന മാതാപിതാക്കൾ എത്രയുണ്ട്, എത്ര ആളുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് തന്റെ മക്കളോട്, നീ അള്ളാഹുവിനെ പേടിക്കണം, നിന്റെ യാത്രയിൽ ഹറാമ് കണ്ടാൽ നോക്കരുത്. എത്ര ആൾ പറയും, ആളുകൾ പറയും, പാസ്പോർട്ട് എടുത്തു എന്ന് ചോദിക്കും, ടിക്കറ്റ് എടുത്തു എന്ന് ചോദിക്കും. സഹോദര, പാസ്പോർട്ടും ടിക്കറ്റും ഒന്നുമില്ലാതെ ഒരു യാത്ര നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ആ യാത്രക്ക് വേണ്ടിയുള്ള പാസ്പോർട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൽ തഖ്വയാണ്, ജീവിതത്തിൽ തഖ്വയാണ്. നിനക്ക് നല്ല രൂപത്തിൽ അവിടെ എത്താൻ സാധിക്കണമെങ്കിൽ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമില്ലാതെ പാസ്പോർട്ടും ടിക്കറ്റുമായി അവിടെ എത്താൻ സാധിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ തഖ്വയുണ്ടാകണം. അതല്ല എങ്കിൽ നിന്നെ പിടിച്ച് വലിച്ച് പ്രയാസപ്പെടുത്തിയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് യാത്ര അയക്കപ്പെടുക. അതുകൊണ്ട് സഹോദര, ജീവിതത്തിൽ തഖ്വ എന്ന് പറയുന്ന ആശയം വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഹജ്ജിന്റെ സാഹചര്യത്തിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എടുക്കാതെ, വേണ്ട വെള്ളം എടുക്കാതെ അവർ ഹജ്ജിന് വേണ്ടി വരും. ചില ആളുകൾ ഒന്നും എടുക്കില്ല, അവരോട് ചോദിച്ചാൽ പറയും, നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊണ്ടുവരികയാണ്, നമുക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, വെള്ളത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ആയത്ത് ഇറക്കിക്കൊണ്ട് പറഞ്ഞു, വതസവ്വദു, നിങ്ങൾ വരുമ്പോൾ, യാത്ര പുറപ്പെടുമ്പോൾ കയ്യിൽ ഭക്ഷണം എടുക്കുക, ആവശ്യമായ സമ്പാദ്യങ്ങൾ കരുതുക, ആവശ്യമായ വെള്ളം എടുക്കുക. പക്ഷേ അതൊക്കെ എടുക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഒരിക്കലും തോന്നരുത് അതാണ് വിജയത്തിന്റെ മാനദണ്ഡമെന്ന്. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിനക്ക് വിജയിക്കാനുള്ള മാർഗത്തിന്റെ നീ കരുതേണ്ട വസ്തു എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വയാണ് ഈ പറയുന്ന വെള്ളമുണ്ടെങ്കിൽ, ഈ പറയുന്ന ഭക്ഷണമുണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾ ഒരുപക്ഷെ നിനക്ക് ജീവിക്കാം. അതുപോലെ തന്നെ ഭൗതികമായി നമ്മൾ പറയുന്ന പാസ്പോർട്ടും വിസയും ടിക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ഭൗതികമായ രീതിയിൽ നല്ല രൂപത്തിൽ സഞ്ചരിക്കാം. പക്ഷേ തഖ്വ എന്ന് പറയുന്ന വസ്തു നിന്റെ കയ്യിലില്ല എങ്കിൽ സഹോദര, നിന്നോട് അനുമതി ചോദിക്കാതെ ഒരു ദിവസം നിന്റെ ശരീരവുമായി യാത്ര പോകും. നമുക്കറിയില്ല എവിടേക്കാണ് യാത്ര, നമുക്കറിയില്ല ആ യാത്രയുടെ രൂപം എന്താണ്, നമുക്കറിയില്ല എപ്പോഴാണ് അത് സംഭവിക്കുക എന്ന്. പക്ഷേ നമ്മുടെ അനുമതി ചോദിക്കാതെ, ഒരാളോടും അനുമതി ചോദിക്കാതെ റബ്ബുൽ ഇസ്സത്ത് വിധിച്ചിരിക്കുന്ന അവധി എത്തിയാൽ നമ്മുടെ റൂഹിനെ പിടിച്ചുകൊണ്ട് ഒരു പാസ്പോർട്ടുമില്ലാതെ ഒരു ടിക്കറ്റുമില്ലാതെ നമ്മയും കൂട്ടി യാത്രയാകും, ആരും നമുക്ക് ഉണ്ടാവുകയില്ല, ഒരാളും നമുക്ക് ഉണ്ടാവുകയില്ല. അവിടുന്ന് വിജയിക്കണമെങ്കിൽ നമുക്ക് തഖ്വ വേണം, അള്ളാഹുവിനെ പേടിക്കുന്നവരാകണം, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചവരായിരിക്കണം. പഴയ കാലഘട്ടത്തിൽ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തതിൽ കാണാം, തസവ്വദ് മിന തഖ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈല ഹൽ തഈശു ഇലൽ ഫജ്ര ഫകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത വകം മിൻ അലീൽ മാത ഹീന മിൻ ദഹരി عاش حينا من الدهر تزود من التقى. നിന്റെ യാത്രയിൽ നിന്റെ കയ്യിൽ നീ എടുക്കുന്ന സമ്പാദ്യത്തോടൊപ്പം അതിന്റെ കൂടെ നീ എടുക്കുന്ന വെള്ളം ഭക്ഷണം അതിന്റെ കൂടെ തസവ്വദ് മിന തഖ, ജീവിതത്തിൽ റബ്ബിനെ പേടിക്കാനുള്ള തീരുമാനവും കൂടി എടുക്കുക. വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ, ഒരു ലക്ഷ്യത്തേക്ക് നമ്മൾ പുറപ്പെടുമ്പോൾ, അതിനിടയിൽ നമുക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുന്നതിന്റെ കൂടെ ഈ യാത്രയിൽ തഖ്വ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. റബ്ബ് എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ പറയുന്ന വാക്കുകൾ അവൻ കേൾക്കുന്നുണ്ട്. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രിയായാൽ പകൽ വരെ നീ ജീവിച്ചിരിക്കുമോ എന്ന് ആർക്കറിയാം. നമുക്കൊരു ഉറപ്പുമില്ല, സഹോദരങ്ങളെ. ഫകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്രയോ ആളുകൾ ജീവിതത്തിൽ ആരോഗ്യമുണ്ട്, ജീവിതത്തിൽ പ്രയാസമില്ല, സമ്പാദ്യമുണ്ട്, ബിസിനസ് ഉണ്ട്, ജീവിതത്തിൽ ഒരു പ്രയാസവുമില്ല. മാത മിൻ ഗൈരി ഇല്ല, ഒരു കാരണവുമില്ല, അവനങ്ങ് മരണപ്പെടുകയാണ്. വഖം മിൻ അലീലിൻ, എത്രയോ ആളുകൾ രോഗം ബാധിച്ച് നമ്മൾ കരുതും അവൻ ഇന്ന് മരിക്കും, അവൻ നാളെ മരിക്കും. ആശഹീനം മിന ദഹരി, എത്രയോ വർഷങ്ങളോളം അവൻ ജീവിച്ചു പോവുകയാണ്. നമുക്കൊരു അസുഖവുമില്ല, നമ്മുടെ ധാരണ കുറെ വർഷം ജീവിക്കും. പക്ഷേ അള്ളാഹുവിന്റെ വിധി എത്തിയാൽ, ഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു മിനിറ്റ് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സാവകാശം നൽകുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുക. റമദാൻ മാസത്തിൽ തഖ്വയുള്ളവരാവുക. ജീവിതത്തിൽ റബ്ബിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നും നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് ഹറാമുകളിലേക്ക് പോകാതെ, തെറ്റുകളിലേക്ക് പോകാതെ ജീവിതത്തിൽ തഖ്വയുള്ളവരായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, നിനക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും, നിനക്ക് രോഗമുണ്ടോ, നിനക്ക് കടമുണ്ടോ, നിനക്ക് മനസ്സിന് ബുദ്ധിമുട്ടുകളുണ്ടോ, കുടുംബത്തിൽ സമാധാനമില്ലേ, വമൻ യത്തഖില്ലാ, റബ്ബിനോട് തഖ്വ ചെയ്ത് ജീവിച്ചാൽ, യജ്അൽ ലഹു മഖ്റജ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു മാർഗം കാണിച്ചു തരുന്നതാണ്. ഇത് റബ്ബിന്റെ വാഗ്ദാനമാണ്. നമുക്ക് കടം വന്നു, ഒരു വ്യക്തിയോട് പോയി പൈസ ചോദിച്ചു, ഒരു പക്ഷേ ആ വ്യക്തി നൽകും. സകാത്തിന്റെ പൈസയാണെങ്കിൽ പോലും തന്റെ മുഖം ചുളിച്ചുകൊണ്ട് നൽകുന്നവർ, സകാത്തിൽ എന്ത് അർഹതയാണ് അവനുള്ളത്? സകാത്ത് നൽകുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ഔദാര്യമല്ല, അത് അവൻ നൽകേണ്ട അവന്റെ ബാധ്യതയാണ്. അത് നൽകുമ്പോൾ പോലും മുഖം ചുളിക്കുന്ന ആളുകൾ, പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നീ എത്ര ചോദിച്ചാലും, നീ എത്ര പറഞ്ഞാലും, യജ്അൽ ലഹു മഖ്റജ, നിനക്ക് വേണ്ട മാർഗം അള്ളാഹു തയ്യാറാക്കി തരും. ഒരാളുടെ മുമ്പിലും നീ പോയി കൈനീട്ടണ്ട, ഒരാളുടെ മുമ്പിലും നീ പ്രയാസം പറയണ്ട. സബബുകൾ സ്വീകരിക്കാം, പക്ഷേ നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ബുദ്ധിമുട്ടുകൾ, നിന്റെ കണ്ണുനീർ, ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നീ മാറ്റിവെക്കുക. വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ, നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളിലും പരിഹാരം കാണിച്ചു തരും. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ذيل طبقات الحنابلة എന്ന ഗ്രന്ഥത്തിൽ ഖാളി അബൂബക്കർ അൽ ബസ്സാസിന്റെ ഒരു ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഖാളി അബൂബക്കർ അൽ ബസ്സാസ് എന്ന് പറയുന്ന വ്യക്തി അന്തുലുസിലെ, സ്പെയിനിലെ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ദിവസം ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ സമ്പാദ്യമില്ല, വേണ്ടതുപോലെയുള്ള വസ്തുക്കളൊന്നുമില്ല. എന്നിരുന്നാലും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലൊക്കെ എല്ലാം തയ്യാറാക്കി ഹജ്ജിന് വേണ്ടി ഇറങ്ങി. ഇന്നത്തെ പോലെയല്ല അന്ന് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ കപ്പലിലാണ് യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ അദ്ദേഹം ഹജ്ജിന് എന്നുള്ള നിയ്യത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. മക്കയിലേക്കെത്തി, മക്കയിൽ നിന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പൊതി കണ്ടു, നിലത്തൊരു പൊതി വീണ് കിടക്കുകയാണ്. പട്ടിന്റെ പുതപ്പ് കൊണ്ട് പുതച്ചിരിക്കുന്ന ഒരു പൊതി അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കഠിന വിശപ്പുണ്ട്, അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ട് പ്രയാസമുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ സമ്പാദ്യമില്ല. അത് കണ്ടയുടൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ പിശാചൊന്ന് മന്ത്രിച്ചു, ഇത് നിനക്ക് എടുത്തൂടെ. അദ്ദേഹം അതെടുത്തതിനു ശേഷം അത് തുറന്നു നോക്കിയപ്പോൾ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ. അദ്ദേഹം അതെടുത്തു, അവിടെ മാറ്റിവെച്ചു. അവിടെയുള്ളവരോട് ചോദിച്ചു, ആരുടെയെങ്കിലും എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആരും ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം അതെടുത്ത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു, ഹജ്ജിന്റെ സമയം ഒക്കെ കഴിഞ്ഞു. അദ്ദേഹം യാത്ര പുറപ്പെടാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം ഒരാൾ വിളിച്ചു പറയുന്നതായി കേൾക്കുന്നു, യാ ഹജീജ്, അല്ലയോ ഹജ്ജിന് വന്നവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തു കളഞ്ഞു കിട്ടിയിട്ടുണ്ടോ? ഖാലി അബൂബക്കർ അൽ ബസ്സാസ് റഹിമഹുള്ള പറഞ്ഞു, എനിക്കൊരു വസ്തു കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി ഇദ്ദേഹത്തിന് അരികിലേക്ക് വന്ന് പറഞ്ഞു, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വസ്തു ഇന്ന 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 വസ്തുവാണ്, അതിന്റെ രൂപം ഇങ്ങനെയാണ്. പറഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അതേ വസ്തു. അങ്ങനെ ഖാലി അബൂബക്കർ ബസ്സാസ് റഹിമഹുള്ള ആ വസ്തു അദ്ദേഹത്തിന് തിരിച്ചു നൽകി. സഹോദര, ചിന്തിക്കുക, ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ജീവിതത്തിൽ ഭക്ഷണമില്ലാത്ത, നല്ല രൂപത്തിൽ സമ്പാദ്യമില്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിക്കാത്ത ഖാലി അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിനോടുള്ള തഖ്വ കാരണത്താൽ അദ്ദേഹം ഒന്നും എടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അദ്ദേഹം അത് തിരിച്ചു നൽകി. ഉടമസ്ഥൻ കിട്ടിയ സന്തോഷത്തിൽ 500 ദീനാർ നൽകിക്കൊണ്ട് അബൂബക്കർ ബസ്സാസിനോട് പറഞ്ഞു, ഇത് നീ സ്വീകരിച്ചുകൊള്ളുക. ഖാലി അബൂബക്കർ ബസ്സാസ് റഹിമഹുള്ള പറഞ്ഞു, എനിക്കൊന്നിന്റെയും ആവശ്യമില്ല. ഖാലി അബൂബക്കർ ബസ്സാസ് ഹജ്ജൊക്കെ കഴിഞ്ഞു, അദ്ദേഹം നൽകിയിരിക്കുന്ന സമ്മാനം സ്വീകരിച്ചില്ല. വീണ്ടും തിരിച്ച് അന്തുലുസിലേക്ക്, സ്പെയിനിലേക്ക് തിരിച്ച് യാത്ര പോകാൻ അവിടെ കപ്പൽ കാത്തു നിൽക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം സ്പെയിനിലേക്ക് തിരിച്ചു പോകാനുള്ള കപ്പൽ വന്നു. അദ്ദേഹം ആ കപ്പലിൽ കയറി യാത്ര ചെയ്യുന്നതിനിടയിൽ വലിയ തിരമാല വരികയും അദ്ദേഹത്തിന്റെ കപ്പലിനെ ഇടിച്ച് തകർക്കുകയും ചെയ്തു. കപ്പലിലുള്ള ഏകദേശം എല്ലാവരും മുങ്ങിപ്പോയി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചില ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതമായി രക്ഷപ്പെടുത്തി. അവർ കപ്പലിന്റെ ഒരു മരത്തടി പിടിച്ചുകൊണ്ട് കടലിൽ ഇങ്ങനെ ആടിയുലഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണ്ടായിരുന്ന ഒരു ദ്വീപിലേക്ക് അവരെ അടുപ്പിച്ചു. ആ ദ്വീപിലേക്ക് ഖാലി അബൂബക്കർ ബസ്സാർ റഹിമഹുള്ള കയറിപ്പോയി. അദ്ദേഹത്തിന് അറിയാത്ത ജനങ്ങൾ, അദ്ദേഹത്തിന് ആരെയും പരിചയമില്ല, ആരെയും അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അല്ലാഹുവിന്റെ ഭവനമായ അവിടെയുള്ള ഒരു മസ്ജിദിൽ ഖാലി അബൂബക്കർ ബസ്സാർ റഹിമഹുള്ള കയറിയിരുന്നു. ഏതാനും ദിവസങ്ങൾ അവിടെ ഇരുന്നു. അവിടെ അദ്ദേഹത്തിന് ലഭിച്ച മുസ്ഹഫ് എടുത്തുകൊണ്ട് അദ്ദേഹം വായിക്കാൻ വേണ്ടി തുടങ്ങി. മുസ്ഹഫിന്റെ ആയത്തുകൾ അദ്ദേഹം ഓതുന്നത് കേട്ടപ്പോൾ ആ ദ്വീപിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് ഓതാൻ അറിയാം. ആ ദ്വീപിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അറിവില്ലാത്തവരാണ്, അജ്ഞരാണ്. ഇവർ വന്നുകൊണ്ട് അബൂബക്കർ റഹിമഹുള്ളയോട് പറഞ്ഞു, നമുക്ക് താങ്കൾ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു തരണം. അബൂബക്കർ ബസ്സാർ റഹിമഹുള്ള അവിടെ ഇരുന്ന് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം എഴുതുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് എഴുതാൻ അറിയാം. അവർ പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് നിങ്ങൾ എഴുതാൻ പഠിപ്പിച്ചു കൊടുക്കണം. അബൂബക്കർ ബസ്സാർ റഹിമഹുള്ള എഴുതാൻ വേണ്ടി പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞു. അവിടെയുള്ള അധ്യാപകനായി അദ്ദേഹം മാറി. പഠിപ്പിക്കാനും എഴുതാൻ പഠിപ്പിക്കാനൊക്കെ അദ്ദേഹം ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു, നമ്മുടെ ദ്വീപിലുള്ള ഒരു പെൺകുട്ടിയായി ഖാലി അബൂബക്കർ ബസ്സാർ റഹിമഹുള്ളക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. അങ്ങനെ അവർ അദ്ദേഹത്തെ അവിടെയുള്ള നല്ല ഒരു പെൺകുട്ടിയുമായി വിവാഹം ചെയ്തു കൊടുത്തു. ആദ്യത്തെ രാത്രിയിൽ ഖാലി അബൂബക്കർ ബസ്സാർ റഹിമഹുള്ള തന്റെ ഭാര്യയിലേക്ക് നോക്കുമ്പോൾ തന്റെ ഭാര്യയുടെ കഴുത്തിൽ മക്കയിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആഭരണമത അവർ അണിഞ്ഞിരിക്കുന്നു. അബൂബക്കർ ബസ്സാസ് റഹിമഹുള്ള ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ആ സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം ഈ മാലയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ മാലയിലേക്ക് താങ്കൾ നോക്കി നിൽക്കുന്നത്? അദ്ദേഹം ഈ കഥ അവർക്ക് പറഞ്ഞുകൊടുത്തു. അങ്ങനെ അദ്ദേഹം അറിഞ്ഞു വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ ആഭരണമാണ് മക്കയിൽ വെച്ച് നഷ്ടപ്പെട്ടത്. അതാണ് അദ്ദേഹം അല്ലാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് തിരിച്ചു നൽകിയത്. അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഭരണം അദ്ദേഹത്തിന് നൽകി. അതിന്റെ കൂടെ സ്വാലിഹായ ഒരു ഭാര്യയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകി. ഈ കഥകളൊക്കെ നമ്മൾ പറയുന്നത് കേവലം കേട്ട ഒരു കഥ എന്ന രൂപത്തിൽ ഒഴിവാക്കാനല്ല. ഒരു പക്ഷേ നമ്മളൊരു വസ്തു കണ്ട് താൽക്കാലികമായി നമ്മുടെ കണ്ണും നെഞ്ചിപ്പോവുകയാണെങ്കിലും സഹോദര, അത് നീ ഒഴിവാക്കിയാൽ, റബ്ബിന്റെ വജിഹിന് വേണ്ടി ഹറാമായ സകല ബന്ധങ്ങളും നിന്റെ ജീവിതത്തിൽ ഒഴിവാക്കിയാൽ ഒരു പക്ഷേ നിനക്ക് പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ തീർച്ച റബ്ബ് നിന്നെ കൈവിടുകയില്ല. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഖ്റജ് കൊണ്ട് തരും. ഖാലി അബൂബക്കർ ബസ്സാസിനെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് സഹിച്ച്, ദാഹം സഹിച്ച്, ഭക്ഷണമില്ലാത്ത സാഹചര്യത്തിൽ വിലപിടിപ്പുള്ള ഈ ഒരു ആഭരണം ലഭിച്ചു. അള്ളാഹുവിന്റെ വജ ഉദ്ദേശിച്ചുകൊണ്ട് തിരിച്ചു നൽകി. അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും പ്രയാസം. അദ്ദേഹത്തിന്റെ കപ്പലൊക്കെ ശക്തമായ തിരമാലയിൽ പെട്ടുകൊണ്ട് നശിക്കുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല കൈവിട്ടിട്ടില്ല. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ആ മാല അദ്ദേഹത്തിന് നൽകി. ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ഒരു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുകയില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരിക്കും അള്ളാഹുവിന്റെ തീരുമാനം. നമ്മുടെ കണക്കുകൂട്ടൽ, നമ്മുടെ ഖളാ ഖദറുകൾ ഒന്നായിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖളാ ഖദർ വേറെ ഒന്നായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഈ റമദാൻ മാസത്തിൽ തഖ്വയുണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഏത് പ്രയാസം വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അത് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ദുനിയാവിന്റെ സുഖങ്ങൾ കണ്ട് അതിൽ കണ്ടഞ്ചി പോയി, ദുനിയാവിന്റെ വസ്തുക്കളുടെ പിന്നാലെ പോയി, ആഖിറത്തെ മറന്ന്, തഖ്വയെ മറന്ന്, അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാതെ ഹറാമും ഹലാലും വാരിക്കൂട്ടിക്കൊണ്ട് ഒരു വേർതിരിവില്ലാത്ത ജീവിതം ഒരു കാരണവശാലും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ നയിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് തീരുമാനിക്കുക, ഈ റമദാനിലൂടെ റബ്ബ് എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്ന തഖ്വ എന്ന് പറയുന്ന സ്വഭാവം ഞാൻ ജീവിതത്തിൽ ആർജിച്ചെടുക്കും. അങ്ങനെ നമ്മൾ തയ്യാറായാൽ അല്ലാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, ഒന്നാമത്തേത് അല്ലാഹു പറയുന്നു, വത്തഖുല്ലാ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക, വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ട്. നിങ്ങൾ ഹലാലും ഹറാമും വേർതിരിച്ചുകൊണ്ട് ഏത് പ്രയാസം വന്നാലും അവന്റെ വിധിവിലക്കുകൾക്ക് വില നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ട്. ഒരാളില്ല എങ്കിലും അല്ലാഹു ഉണ്ട്, അല്ലാഹു ഉണ്ട്. ഇന്നല്ലാഹ മഅന, ആര് എന്നെ ആക്രമിക്കാൻ വന്നാലും ആര് എന്നെ പ്രയാസപ്പെടുത്താൻ വന്നാലും എന്റെ കൂടെ അല്ലാഹു ഉണ്ട്. സഹോദരങ്ങളെ, ഈ ദുനിയാവിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മെ എന്ത് ചെയ്യാൻ സാധിക്കും? ഭക്ഷണം നൽകാതെ കൂടി വന്നാൽ കൊല്ലാൻ സാധിക്കും. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, മരണമില്ലാത്ത ജീവിതത്തിൽ അവന്റെ സഹായം നമുക്ക് ലഭിക്കുമെങ്കിൽ എന്താണ് നമുക്ക് പേടിക്കാനുള്ളത്? എന്താണ് നമുക്ക് പേടിക്കാനുള്ളത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ, എന്നെ ജയിൽ തടവറകളിൽ വെച്ചാലും എനിക്കൊരു പ്രയാസവുമില്ല, എനിക്ക് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാം, ഇനി കൂടി വന്നാൽ നിങ്ങൾ എന്നെ കൊല്ലും, വധിച്ചാലും എനിക്ക് എന്താണ് പ്രയാസം, സ്വർഗീയ ആരാമങ്ങളാണ് എന്നെ കാത്തിരിക്കുന്നത് എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിൽ തഖ്വ മുറുകെ പിടിക്കണം. അള്ളാഹു മറ്റൊരായത്തിൽ പറയുന്നു, തിൽകൽ ജന്നതുൽ ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. തഖ്വ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, യൗമ നഹ്ഷുറുൽ മുത്തഖീന ഇലാ റഹ്മാനി വഫ്ദ. തഖ്വ ജീവിതത്തിൽ മുറുകെ പിടിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കൂട്ടം കൂട്ടമായാണ് കൊണ്ടുവരപ്പെടുക. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, അവസാന നാളിൽ ജനങ്ങളെ അള്ളാഹുവിന് അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ തഖ്വയുള്ളവരെ വിലപിടിപ്പുള്ള ഒട്ടകത്തിന്റെ മുകളിലായിക്കൊണ്ട് അള്ളാഹുവിന് അരികിലേക്ക് ആനയിക്കും. ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ, ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രതിഫലങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ തഖ്വ മുറുകെ പിടിക്കുക. അവസാനമായി ഒരു കാര്യം കൂടി, തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. ജീവിതത്തിൽ തഖ്വയുണ്ടായാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. വേറെന്താ നമുക്ക് വേണ്ടത്? വേറെന്താ സഹോദര നമുക്ക് വേണ്ടത്? എന്താണ് നമുക്ക് വേണ്ടത്? ഈ ദുനിയാവിലെ സമ്പാദ്യമാണോ, ഈ ദുനിയാവിലെ ഏതാനും വർഷങ്ങളുള്ള ജീവിതമാണോ നമുക്ക് വേണ്ടത്? അള്ളാഹുവിന്റെ മഹബ്ബത്ത് അല്ലേ, അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും തഖ്വ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ. അതുകൊണ്ട് ഇത് കേവലം ഒരു ഭംഗി വാക്കായി കാണാതെ ജീവിതത്തിൽ അതിന്റെ അർത്ഥം പകർത്തിക്കൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ള രണ്ട് ദുആ നമ്മൾ ജീവിതത്തിൽ പഠിക്കുക. ഒന്നാമത്തേത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ വൽഅഫാഫ വൽഗിനാ, അല്ലാഹു ഇനി എനിക്ക് തഖ്വ നൽകണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. ഈ ദുആ നമ്മൾ ഓരോരുത്തരും പഠിക്കുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ വൽഅഫാഫ വൽഗിനാ. അതുപോലെ തന്നെ മറ്റൊരു ദുആ സയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ وزكيها انت خير من زكاها انت وليها ومولاها ان نبي صلى الله عليه وسلم دعاء ചെയ്യാറുള്ളതായി സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. അതുകൊണ്ട് ഈ രണ്ട് ദുആ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുക, തഖ്വയുള്ളവരാവുക, അതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക, അതിന്റെ കൂടെ തന്നെ ഈ ദുആ അധികരിപ്പിക്കുക. اللهم آتي نفسي تقواها وزكيها انت خير من زكاها انت وليها ومولاها. അതുപോലെ രണ്ടാമത്തെ ദുആ, اللهم اني اسالك الهدى والتقى والعفاف والغنى. ഈ രണ്ട് ദുആയും പഠിച്ചുകൊണ്ട് തഖ്വയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൽ മുസ്തഫ وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട് ചില സഹോദരങ്ങൾ പൊതുവെ പറയാറുള്ള അല്ലെങ്കിൽ അവർക്ക് സംശയമുള്ള ചില വിഷയങ്ങളുണ്ട്. ചില സഹോദരങ്ങൾ ചോദിച്ചതാണ്. ഒന്നാമത്തെ കാര്യം, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പല്ല് തേക്കുന്നതിന്റെ വിധി എന്താണ്? നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പല്ല് തേക്കുന്നതിന്റെ ശറായിയായ വിധി എന്താണ്? നോമ്പുകാരനെ സംബന്ധിച്ച് പല്ല് തേക്കുന്നത് ശറായിയായിട്ട് വിലക്കപ്പെട്ട കാര്യമല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഏത് സമയമാണെങ്കിലും, രാവിലെയാണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം സിവാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ശരിയായിട്ട് അനുവദിച്ച കാര്യമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്, ബാബു സിവാക്ക് റത്ബി വല്യാബിസ് ലിസ്സായിം. ഏത് രൂപത്തിലുള്ള സിവാക്കാണെങ്കിലും നോമ്പുകാരൻ ഉപയോഗിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന അർത്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒരു അധ്യായം കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നോമ്പുകാരൻ പല്ല് തേക്കുക എന്നുള്ളത് മോശപ്പെട്ട കാര്യമല്ല. ചില ആളുകൾ അസറിന് ശേഷം പല്ല് തേക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല. ഏത് സമയത്താണെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വായ ശുദ്ധീകരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സാഹചര്യങ്ങളിലും വായ ശുദ്ധീകരിക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സഹോദരങ്ങളെ, നോമ്പിന്റെ ദിവസങ്ങളിൽ അവർ വുളു ചെയ്യുമ്പോഴൊക്കെ വായിൽ വെള്ളം കുപ്പിളിച്ചതിനു ശേഷം ആ വെള്ളം പൂർണ്ണമായി പോയി എന്ന് ഉറപ്പുവരുത്താൻ വീണ്ടും വീണ്ടും തുപ്പുന്നതായി കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. സാധാരണ അവസ്ഥയിൽ വുളു ചെയ്താൽ നമ്മൾ എങ്ങനെയാണോ വെള്ളം കുപ്പിളിക്കാറുള്ളത് ആ രൂപത്തിൽ തന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുക, അതിനുശേഷം ആ വെള്ളം തുപ്പിക്കളയുക, ആ വെള്ളം പൂർണ്ണമായും തുപ്പിക്കളയുക. അതല്ലാതെ അതിനെ തുടർന്ന് വായിൽ ഉണ്ടാവുന്ന നനവൊന്നും മാറ്റാൻ വേണ്ടി ശരിയാക്കി നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അത് മാറ്റുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ രൂപത്തിൽ വെള്ളം വായിലേക്ക് കുപ്പിളിച്ചാൽ അത് പൂർണ്ണമായി തുപ്പിക്കളയുക, അതിനുശേഷം അത് പോയി എന്ന് ഉറപ്പുവരുത്താൻ വീണ്ടും 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 തുപ്പിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയില്ല. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഇൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില നോമ്പുകാർക്ക് വരുന്ന ഒരു സംശയമാണ്, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്ക് കണ്ണിലും അതുപോലെ തന്നെ ചെവിയിലും തുള്ളി മരുന്നുകൾ എടുക്കുന്നതിന്റെ വിധി എന്താണ്? സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഭക്ഷണ പാനീയങ്ങളാണ് നോമ്പിനെ ബാത്തലാക്കുന്നത്. ഒരു വ്യക്തി രോഗം കാരണത്താൽ കണ്ണിലോ അല്ലെങ്കിൽ ചെവിയിലോ തുള്ളി മരുന്നുകൾ ഉപയോഗിക്കുന്നത് കാരണത്താൽ ആ വ്യക്തിയുടെ നോമ്പ് ബാത്തലാവുകയില്ല. കാരണം അത് ഭക്ഷണമോ പാനീയമോ അല്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ നോമ്പ് ബാത്തലാവുകയില്ല. അഥവാ ഒരു വ്യക്തി ചെവിയിൽ മരുന്നുറ്റിക്കുമ്പോൾ അതിന്റെ ചൊയ വായിൽ ലഭിക്കുകയാണെങ്കിൽ അത് തുപ്പിക്കളയുക, അത് ഇറക്കാൻ പാടില്ല. ഇറക്കിയാൽ ഒരു പക്ഷേ നോമ്പ് മുറിയും. പക്ഷേ സ്വാഭാവികമായും നമ്മുടെ നാടുകളിൽ ആളുകൾ ഉപയോഗിക്കുക ഒന്നോ രണ്ടോ മൂന്നോ തുള്ളികളാണ്. അത് സ്വാഭാവികമായും വായിൽ അത്തരത്തിൽ ധാരാളം വരികയില്ല. അതുകൊണ്ട് തന്നെ ചെവിയിൽ മരുന്നുറ്റിക്കുന്നതോ കണ്ണിൽ മരുന്നുറ്റിക്കുന്നതോ നോമ്പിനെ ബാത്തലാക്കുകയില്ല. അതുപോലെ തന്നെ മൂക്കിൽ മരുന്നുറ്റിക്കുക എന്നുള്ളത്, എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ, രോഗമാണെങ്കിൽ മൂക്കിൽ മരുന്നുറ്റിക്കാം. അതും ഈ പറഞ്ഞതുപോലെ വയറിലേക്ക് ഇറങ്ങാതെ സൂക്ഷിക്കുക. തൊണ്ടയിൽ അതിന്റെ രുചി പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. മൂക്കിലാണെങ്കിൽ അത് തുപ്പിക്കളയുക. അതല്ലാതെ മൂക്കിൽ മരുന്നാക്കുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ തുള്ളി മരുന്നുകൾ ഉപയോഗിക്കുന്നതിന്റെ പേരിൽ നോമ്പ് മുറിയുകയില്ല. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ പറയപ്പെട്ട മസലകളിൽ നൽകിയിരിക്കുന്ന ഫത്വ. പക്ഷേ സഹോദരങ്ങൾ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സാധിക്കുമെങ്കിൽ രാത്രി സമയങ്ങളിൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പക്ഷേ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രയാസം കാരണത്താൽ പകലിൽ ഉപയോഗിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാം. അത് കാരണത്താൽ നോമ്പ് ബാത്തലാകുന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു വിഷയമാണ്, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ചൂടൊക്കെയാണെങ്കിൽ ആ ചൂടിൽ നിന്ന് ഒരു ഉന്മേഷം ലഭിക്കാൻ കുളിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരീരത്തെ ക്ഷീണിപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെ കുളിക്കാൻ പാടില്ല എന്ന് പറയും. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന ചൂടുള്ള സമയം നോമ്പുകാരനായിരിക്കെ അവിടുത്തെ തലയിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് തണുപ്പിച്ചതായി ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് നോമ്പുകാരനാണെങ്കിലും കഠിന ചൂടൊക്കെയാണെങ്കിൽ കുളിക്കുന്നതിൽ തെറ്റില്ല. അതേത് സമയത്താണെങ്കിലും, ളുഹറിന് ശേഷമാണെങ്കിലും അസറിന് ശേഷമാണെങ്കിലും കുളിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതാണ്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ ഷംസുൽ ഹഖ് അൽ അദീം ആബാദി റഹിമഹുല്ലാ പറയുന്നു, ഫീഹി ദലീലുൻ അലാ അന്നഹു യജൂസു ലിസ്സായിമി അൻ യക്സിറ അൽ ഹർറ ബിസബ്ബിൽ മാ. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം കഠിന ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ശരീരത്തിൽ വെള്ളം ഒഴിക്കുക എന്നുള്ളത് ശരീഅത്ത് അനുവദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതിനുള്ള തെളിവാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഒരു അധ്യായത്തിൽ കാണാം, വബല്ലബ്നു ഉമറ സൗബൻ ഫൽഖാഹു അലൈഹി വഹുവ സായിം. നോമ്പുകാരനായിരിക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വസ്ത്രം പൂർണ്ണമായി നനയ്ക്കുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുകളിൽ അതിടുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്നുണ്ട്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞു, ലാ ബഅസ ബിൽ മദ്മദതി വത്തബറുദി ലിസ്സായിം, നോമ്പുകാരൻ വായ കുപ്പിളിക്കുന്നതോ അല്ലെങ്കിൽ ശരീരം തണുപ്പിക്കുന്നതോ അനുവദിക്കപ്പെട്ട കാര്യമാണ്, അതിൽ ഒരു പ്രയാസവുമില്ല. ഇമാം ആമിർ ഇബ്നു ഷുറാഹിൽ അഷ്അബി റഹിമഹുല്ലാ നോമ്പുകാരൻ ായിരിക്കെ കുളിക്കാൻ വേണ്ടി പ്രവേശിച്ചതായും ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തറുകൾ ഉപയോഗിക്കുക എന്നുള്ളത്, പെർഫ്യൂംസ് ഉപയോഗിക്കുക എന്നുള്ളത് ശറഅ് വിലക്കിയിരിക്കുന്ന കാര്യമല്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും അവർക്ക് ഇത്തറുകൾ ഉപയോഗിക്കാൻ ശരീഅത്ത് അനുവാദം നൽകിയിട്ടുണ്ട്. നോമ്പുകാർക്കും അത് ഉപയോഗിക്കാൻ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതുപോലെ തന്നെ നോമ്പിന്റെ ദിവസങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ചില സ്ത്രീകൾ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി അവരുടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വിധിച്ചിരിക്കുന്ന, അവർക്ക് ഹൈള് എന്ന് പറയുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ടാബ്ലറ്റ്സുകൾ എടുത്ത് ഹൈളിനെ തടസ്സപ്പെടുത്തുകയും റമദാൻ ദിവസങ്ങളിൽ തന്നെ നോമ്പെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തയായ ഒരു ഡോക്ടർ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അതിൽ പ്രത്യേകിച്ച് ദ്രോഹങ്ങളൊന്നുമില്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ണെങ്കിൽ, അവരുടെ ഭർത്താവ് സമ്മതിക്കുകയാണെങ്കിൽ അത് എടുക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, ശറഈയായിട്ട് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ഏറ്റവും നല്ലത് അത്തരത്തിൽ ഹൈളിനെ തടസ്സപ്പെടുത്താതിരിക്കലാണ്. ഹൈളിന്റെ ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കുക, അതിനുശേഷം നോമ്പ് ഖളാ വീട്ടുക, അതാണ് ഏറ്റവും നല്ല രൂപം. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവർ ചെയ്യാറുള്ളതായി ഹദീസുകളിൽ വന്നിരിക്കുന്നത്. അതല്ലാതെ അള്ളാഹു നമ്മുടെ ശരീരത്തിന് വെച്ചിരിക്കുന്ന ഒരു ഘടന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റിച്ചു കളഞ്ഞാൽ പിന്നെ റമദാന് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പലപ്പോഴും സംഭവിച്ചതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ആ രൂപത്തിൽ ഹൈളിനെ നിർത്താതിരിക്കലാണ്. മറിച്ച് ആ ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കുക, മറ്റുള്ള ദിവസം അത് ഖളാ വീട്ടുക, അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചില സഹോദരങ്ങൾ പങ്കെടുക്കാറുള്ള മസ്ജിദുകൾ, അവർ പറയും നമ്മൾ ഈ മസ്ജിദിൽ പങ്കെടുക്കുന്നത് പെട്ടെന്ന് നിസ്കാരം കഴിയാനാണ്. നമ്മുടെ നാടുകളിൽ ചില മസ്ജിദുകളിൽ നിസ്കാരം തീരെ സാവകാശമില്ലാതെയാണ് നിസ്കരിക്കാറുള്ളത്. റുക്കുഅയിലേക്ക് പോകും, പെട്ടെന്ന് തന്നെ ഇഅ്തിദാലിൽ വരും, പെട്ടെന്ന് സുജൂദിൽ പോകും. നല്ല രൂപത്തിൽ ദിക്ര പറയാനുള്ള സാവകാശം പോലും പലപ്പോഴും റുക്കുഅയിലും ഇഅ്തിദാലിലും നൽകാറില്ല. നമുക്കെല്ലാവർക്കും അറിയാം നിസ്കാരത്തിന്റെ അടിസ്ഥാനപരമായ ഒരു റുക്നാണ് നിസ്കാരത്തിൽ തുമഅനീനത്തുണ്ടാവുക എന്നുള്ളത്, അഥവാ നിസ്കാരത്തിൽ സാവകാശമാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. ഒരു വ്യക്തി ധൃതി കാണിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ നിസ്കാരം ബാത്തിലാണ്, ആ വ്യക്തിയുടെ നിസ്കാരം സഹീഹാവുകയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള മസാജിദുകളിൽ നമ്മൾ നിസ്കാരം ഒഴിവാക്കി നല്ല രൂപത്തിൽ സാവകാശത്തോടുകൂടി നിസ്കരിക്കുന്ന ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു മസ്ജിദിൽ തറാവീഹിൽ ഏറ്റവും പുണ്യം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന 11 റക്അത്തോ അല്ലെങ്കിൽ 13 റക്അത്തോ ആണ്. പക്ഷേ ഒരു വ്യക്തി അതിലധികം നിസ്കരിക്കുകയാണെങ്കിൽ, 20 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതൊരിക്കലും എതിർക്കപ്പെടേണ്ട കാര്യമല്ല. അതും ശരീഅത്ത് അനുവദിച്ചത് തന്നെയാണ്. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ 11-ൽ അധികം 13-ൽ അധികം റക്അത്തുകൾ നിസ്കരിച്ചതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ചില താബിഈങ്ങൾ 36 റക്അത്ത് നിസ്കരിച്ചതായിട്ട് പോലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 11-ൽ കൂടുതൽ തെറ്റാണ് എന്നൊരിക്കലും നമ്മൾ പറയരുത്, 13-ൽ കൂടുതൽ തെറ്റാണ് എന്നൊരിക്കലും പറയരുത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് 11-ഉം 13-ഉം ആണ്. അതിലധികം അവിടുന്ന് അധികരിപ്പിച്ചിട്ടില്ല. പക്ഷേ ആരെങ്കിലും ദീർഘമായി അധികം റക്അത്തുകൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് വിലക്കപ്പെട്ട കാര്യമല്ല, മറിച്ച് അനുവദിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ, രാത്രി നിസ്കാരം ഈ രണ്ട് റക്അത്താണ്. ഒരു വ്യക്തിക്ക് ഈ രണ്ട് റക്അത്തായിട്ട് എത്ര റക്അത്ത് വേണമെങ്കിലും നിസ്കരിക്കാം. ഒരാൾ 100 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതും ശരീഅത്ത് വിലക്കുന്ന കാര്യമല്ല. അവസാനം അവസാനിപ്പിക്കുമ്പോൾ ഒരു റക്അത്തിൽ അവസാനിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഈ വിധിവിലക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയങ്ങൾ ഗൌരവത്തോടുകൂടി കാണുക, നന്മകളിൽ മുന്നേറാൻ നമ്മൾ കൂടുതൽ ഒരു അവസരമായി ഈ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തുക. ഹറാമായ സകല ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. ജനങ്ങളുടെ തൃപ്തി മാറ്റിവെച്ച് അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യമാക്കിക്കൊണ്ട് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക. പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബന്ധം അധികരിപ്പിക്കുക, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. നമ്മുടെ കൂട്ടത്തിൽ രോഗിയായ ആളുകൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവന്റെ ദുആക്ക് മലക്ക് ഉത്തരം പറയുന്നതാണ്. ആ വ്യക്തിക്ക് വേണ്ടി മലക്ക് ദുആ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് റമദാൻ മാസത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി പിശാചിന്റെ സകല കെണികളിൽ നിന്നും മാറി നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പിശാചിനെ റമദാൻ മാസത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിശാചിന്റെ സ്വാധീനം വലിയ രൂപത്തിൽ വരികയില്ല. മനുഷ്യ പിശാചുക്കളെ ഒഴിവാക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും ധാരാളം നിസ്കരിക്കാനും ധാരാളം പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനും നമുക്ക് ഏവർക്കും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ വെറുതെ സമയം കളയാൻ പാടില്ല. വെറുതെ ഇരിക്കുമ്പോൾ, ഒരു പണിയുമില്ലാതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ദിക്ർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവന്റെ നാവിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ ദിക്റുകൾ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അങ്ങനെയുള്ള ദിക്റുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സമയം ഒരു കാരണവശാലും സഹോദരങ്ങളെ നോമ്പിന്റെ അവസരത്തിൽ നമുക്കുണ്ടാവാൻ പാടില്ല എന്നൊരു ശ്രദ്ധയോടുകൂടി സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداء الدين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم تقبل منا صيامنا اللهم تقبل منا قيامنا اللهم انا عبد من عبادك قد اجتمعنا في بيت من بيوتك نرجو رحمتك ونخشى عذابك اللهم اجعلنا من عبادك الفائزين اللهم اجعلنا من عبادك الصالحين اللهم ارفع عنا هذا الوباء اللهم ارفع عنا مرض كورونا اللهم ارفع عنا هذا الوباء اللهم ارفع عنا هذا الوباء ربنا آتنا في الدنيا حسنة وفي الآخرة حسنة اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا اللهم من أرادنا وأراد بإخواننا بسوء فاجعل تدبيره تدميرا عليه يا رب العالمين اللهم عليك بأعداء الإسلام اللهم عليك بأعداء الإسلام اللهم عليك باليهود الغاصبين اللهم عليك باليهود الغاصبين اللهم انصر إخواننا المستضعفين في كل مكان اللهم انصر إخواننا المستضعفين في كل مكان اللهم انصر إخواننا المستضعفين في بلاد الهند ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه وسلم.